بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم
بسم الله والحمد لله அஸ்ஸலாத்து வஸ்ஸலாமு அலா ரசூலில்லாஹ் அல்லாஹும்ம ஸல்லி அலா முஹம்மதின் வ அலா ஆலி முஹம்மத் வ பா. நம்ம கழிஞ்ச கிளாஸில் சூரத்துல் ஹுமஸ அதான் விசதீகரிச்சு. இன்று சூரத்து அல் அஸ்ர், சூரத்து வல் அஸ்ர், சூரத்துல் அஸ்ர். சூரத்துல் அஸ்ர் எத்தனை ஆயத்தா? மூணாயத்து. மூணாயத்துள்ள வேற சூரத்தை நம்ம படிச்சுல்லே, ஏதா சூரத்துல் சூரத்துல் கௌசர், சூரத்துல் கௌசர். பின்ன சூரத்துல் நஸ்ர், இதா ஜா நஸ்ருல்லாஹி வல் ஃபத். விசுத்த குர்ஆனில் மூணு ஆயத்துகள் உள்ள மூணு சூரத்துகளாங்கிறது. ஒன்று சூரத்துல் நஸ்ர், பின்னொன்று சூரத்துல் கௌசர், பின்னொன்று சூரத்துல் அஸ்ர். நம்முடைய ஈ சூரத்தில் மூணு ஆயத்துகளாக உள்ளது எங்கிலும் வளரே அர்த்தகர்ப்பவும் ஆசய சம்புஷ்டவுமான ஈ அத்தியாயங்கள். விசிஷ்யா சூரத்துல் அஸ்ர், சூரத்துல் அஸ்ர் மூணு ஆயத்துகளான. மக்கா காலகட்டத்தில் அவதீர்ணமான ஈ சூரத்து என்னான பூரிபட்ச பண்டிதருடைய அபிப்பிராயம். மக்கா காலகட்டத்திலான இதுன்ற அவதீர்ணத. சூரத்துல் அஸ்ர் என்னும் சூரத்து வல் அஸ்ர் என்னதிய பேருண்டு, வல் அஸ்ர் என்ன பேருண்டு. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ അവതരണ ക്രമം നോക്കിയാൽ പതിമൂന്നാമത് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ അസർ. സൂറത്തുൽ ആദിയാത്തിന്റെയും സൂറത്തുൽ ഇൻഷിറാഹിന്റെയും ഇടയിലാണ് സൂറത്തുൽ അസറിന്റെ അവതരണം എന്നാണ് തഫ്സീറുകളിൽ വന്നിട്ടുള്ളത്. വൽ ആദിയാത്തി ദബഹ സൂറത്തിന്റെയും അലം നശ്റഹ് ലക് സൂറത്തിന്റെയും ഇടയിൽ വൽ അസർ സൂറ അവതീർണമായി എന്നാണ് തഫ്സീറുകളിൽ. ഒരു പ്രത്യേക കാരണം സൂറത്തുൽ അസ്ർ അവതീർണമാകാനില്ല. പക്ഷേ ഇസ്ലാമിക ജ്ഞാനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളും വിധമാണ് സൂറത്തുൽ അസ്ർ എന്ന ഈ മൂന്നധ്യായം. അതിന്റെ പ്രത്യേകത അതാണ്, ഇസ്ലാമിക വിജ്ഞാനങ്ങളെല്ലാം ഈ അധ്യായം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. സൂറത്തുൽ അസ്റിനെ കുറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഈ ഒരു അധ്യായം മാത്രം അള്ളാഹു ജനങ്ങൾക്ക് അവതരിച്ചിട്ടുള്ളൂ എങ്കിൽ ആളുകൾക്ക് ദീൻ പഠിക്കാനും അല്ലെങ്കിൽ ആളുകൾക്ക് മുന്നറിയിപ്പായും താക്കീതൊക്കെ ആയിട്ട് എന്ത് മതി, ഈ ഒരു സൂറത്ത് മാത്രം മതി. ലവസിയാത്തുഹും ലകഫത്ഹും, ആളുകൾക്ക് പ്രമാണമായി തെളിവായി ഹുജ്ജത്തായി ഏത് മതി? ഈ സൂറത്തുൽ അസർ മതി എന്നാണ്. കാരണം ഇസ്ലാം ദീനിനെ മുഴുവൻ ആര് ഉൾക്കൊണ്ടിട്ടുണ്ട്? ഈ സൂറത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്, സൂറത്തുൽ അസർ. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ സവിശേഷതയായിട്ട് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സഹാബികൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ രണ്ട് സഹാബികൾ അന്യോന്യം കണ്ടുമുട്ടിയാൽ അവർ സൂറത്തുൽ അസർ ഓതി കേൾപ്പിച്ചതിന് ശേഷം സലാം പറഞ്ഞായിരുന്നു പിരിഞ്ഞിരുന്നതെന്നാണ്. സഹാബികൾ രണ്ടുപേർ കണ്ടുമുട്ടിയാൽ അവരിൽ ഒരാൾ അവരെന്നെ സൂറത്തുൽ അസർ ഓതി കേൾപ്പിക്കും, എന്നിട്ട് സലാം പറഞ്ഞിട്ടായിരുന്നു അവർ പിരിഞ്ഞിരുന്നത് എന്ന് ഹദീസുകളിൽ കാണാം. ഈ സൂറത്തിന്റെ മഹത്താണ് അറിയിക്കുന്നത്. രണ്ട് സഹാബികൾ അന്യോന്യം കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാൾ അവരെന്നെ ഈ സൂറത്ത് ഓതി കൊടുക്കുമായിരുന്നു, എന്നിട്ട് സലാം പറഞ്ഞിട്ട് പിരിയുമായിരുന്നു. എന്താണ് വൽ അസർ സൂറത്ത് അർത്ഥമാക്കുന്നത്? എന്താണ് വൽ അസർ സൂറത്ത് തേടുന്നത്? അത് നമ്മുടെ വിഷയം. വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അവിടെ വൽ അസർ, അൽ അസർ എന്നുള്ളത് സൂറത്തിന്റെ പേരാണ് അല്ലേ. വൽ അസർ എന്നും സൂറത്തിന് പേരുണ്ട്. അപ്പൊ എന്താണ് വൽ അസർ? വൽ അസർ എന്നതിൽ വാവുൽ ഖസം എന്നാണ് അതിന് പറയുക. സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വ. വ അതേപോലെ തന്നെ ദ, ത, ഈ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് അറബിയിൽ സത്യം ചെയ്യുക. വല്ലാഹി, ബില്ലാഹി, തല്ലാഹി, അങ്ങനെ സത്യം ചെയ്യും. വല്ലാഹി എന്ന് സത്യം ചെയ്യും, ബില്ലാഹി എന്ന് സത്യം ചെയ്യും, തല്ലാഹി എന്നും സത്യം ചെയ്യും. വല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം, ബില്ലാഹി എന്നാലും അള്ളാഹുവാണ് സത്യം, തല്ലാഹി എന്നാലും അള്ളാഹുവാണ് സത്യം. അപ്പൊ സത്യം ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങളിൽ ഒന്നാണ് വാവ്. ഇവിടെ പ്രയോഗിച്ച വാവ് അതാണ് വാവുൽ ഖസം, സത്യത്തിന് വേണ്ടിയുള്ള വാവ്. വല്ലാഹി ഇവിടെ സത്യം ആരെ കൊണ്ടാണ്? അസറിനെ കൊണ്ടാണ്, അസറിനെ കൊണ്ടാണ് സത്യം. സത്യം ഇവിടെ അസറിനെ കൊണ്ടാണ്. അസർ എന്ന് പറഞ്ഞാൽ എന്താ? അസർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പലതാണ്, നമ്മൾ ഇൻഷാല്ലാ അത് വിശദീകരിക്കാം. അസർ എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം പലതാണ്. അസറാണ് സത്യം എന്നാണ്, അസറാണ് സത്യം. അസർ എന്നുള്ളത് അള്ളല്ല, അള്ളാന്റെ പേരുമല്ല. അസർ എന്നുള്ളത് അതിന് കാലം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്, ദഹർ സമാൻ എന്നർത്ഥമുണ്ട്. അപ്പൊ കാലമാണ് സത്യം അല്ലെ. വല്ലാസർ എന്ന് പറഞ്ഞാൽ കാലമാണ് സത്യം. അപ്പൊ ഇവിടെ കാലത്തെ കൊണ്ടാണ് സത്യം. കാലത്തെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? അള്ളാക്ക് ചെയ്യാൻ, സൃഷ്ടികൾക്ക് ചെയ്യാൻ പാടില്ല. വിധിവിലക്കുകളായിരിക്കാണ്, വിധിവിലക്കുകൾ പടപ്പുകൾക്കാണ്. അള്ളാഹു നിയാമകനാണ്, അള്ളാഹു വിധിവിലക്കുകൾ അവതരിപ്പിക്കുന്നവനാണ്. അള്ളാഹുവിന് വിധിവിലക്കുകൾ ഇല്ല, അവൻ വിധിവിലക്കുകൾ നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആരെ കൊണ്ട് സത്യം ചെയ്യാം? അള്ളാഹു അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ട്, പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ അള്ളാഹു തന്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, അള്ളാഹ്ക്ക് സത്യം ചെയ്യാം. ഇപ്പൊ ഇവിടെ വൽ അസർ, വൽ ഫജർ, വദ്ദുഹ അല്ലേ, വൽ ബലദിൽ അമീൻ, ഇങ്ങനൊക്കെ സത്യങ്ങളുണ്ട്. വത്തീൻ, വസ്സൈതൂൻ, ഇതൊക്കെ സത്യങ്ങളാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. കാരണം വിധിവിലക്കുകളായിരിക്കാണ് നമുക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെ കൊണ്ട് സത്യം ചെയ്യാവും? നമ്മൾ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന മിൻകും ഹാലിഫൻ ഫലിയഹ്ലിഫ് ബില്ല. നിങ്ങളിൽ സത്യം ചെയ്യുന്നവൻ ആരെ കൊണ്ട് സത്യം ചെയ്യട്ടെ? നിങ്ങൾ സത്യം ചെയ്യുകയാണ് എങ്കിൽ, സത്യം ചെയ്യുന്നവനാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. എല്ലാ തഹലീഫ് ബി അദായിക്കും, നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത്, അങ്ങനത്തെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വിലക്കി. നമ്മളോട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ടാണ്. അപ്പൊ പടപ്പുകൾക്ക് പടച്ചവനെ കൊണ്ടേ സത്യം ചെയ്യാവൂ. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പടപ്പുകളിൽ അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹ്ക്ക് അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹുവിന് അള്ളാഹിന്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്യാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാൻ ഈ വറബി, എന്താ ഈ വറബി, എന്റെ റബ്ബാണ് സത്യം എന്ന് സത്യം കാണാം. അതേപോലെ വൽ ഖുർആനിൽ ഹക്കീം, വൽ ഖുർആനിൽ ഹക്കീം, ഹക്കീമായ ഖുർആനാണ് സത്യം. ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹിന്റെ വിശേഷണമാണ്. അപ്പൊ അള്ളാഹു അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, അള്ളാഹു അവന്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ അവന്റെ പടപ്പുകളെ കൊണ്ടും സത്യം ചെയ്യാം. അങ്ങനെ ഒരു പടപ്പിനെ കൊണ്ട് ഇവിടെ സത്യം ചെയ്താണ് ഇവിടെ വൽ അസർ. മനസ്സിലല്ലേ? നമ്മൾ പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞതല്ല, അത് ശിർക്കാണ് അല്ലെങ്കിൽ കുഫ്റാണ്. കാരണം വിധി വിലക്കുകൾ അത് നമുക്കാണ്, പടപ്പുകൾക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകൾ ആരാണെങ്കിലും, കാബയാണെങ്കിലും നബിയാണെങ്കിലും, പിന്നെ പടപ്പുകൾ ആരാവട്ടെ, അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യാൻ പാടുള്ളതല്ല, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിൽ ഒരു വിഷയം, സത്യം ചെയ്ത് എന്തൊരു കാര്യമാണ് ഉറപ്പിക്കുന്നത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. പിന്നെ അള്ളാഹു ഏതെന്നിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടോ, ആ സത്യം ചെയ്ത സംഗതിക്ക് അതിൻ്റെതായ മഹത്വം ഉണ്ടായിരിക്കും, അതിൻ്റെതായ പ്രാധാന്യവും മഹത്വം ഉണ്ടായിരിക്കും. ആ മഹത്വം കൂടി നമ്മൾ ഉൾക്കൊള്ളാനാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ചില പ്രത്യേക വസ്തുക്കളെ തെരഞ്ഞെടുത്തിട്ട് അതുകൊണ്ട് സത്യം ചെയ്യുന്നത്. അള്ളാഹു സമയങ്ങൾ കൊണ്ട് അതേപോലെ വസ്തുക്കൾ കൊണ്ടൊക്കെ സത്യം ചെയ്തിട്ടുണ്ട്. ഏതൊരു വസ്തുവിനെ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടോ, ആ വസ്തുവിന് എന്തുണ്ടാവും, ഒരു പ്രത്യേകത, ഒരു സവിശേഷത ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നിലേറെ സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇവിടെ അള്ളാഹു അസറിനെ കൊണ്ട് സത്യം ചെയ്തു. വൽ അസർ, അസറാണ് സത്യം. എന്താണ് അസർ? ചിലര് പറഞ്ഞു അസർ കൊണ്ട് ഉദ്ദേശം എന്താ, വഖ്തുൽ അസർ, അസറിന്റെ സമയം, അസറിന്റെ സമയം. ഞാൻ അറബിയിൽ എഴുതുമ്പോൾ നിങ്ങൾ, ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതിക്കും, വഖ്തുൽ അസർ, അസറിന്റെ സമയം. അപ്പൊ വൽ അസർ എന്ന് പറഞ്ഞാൽ അസറിന്റെ സമയമാണ് സത്യം. ഏത് ഈ അസറിന്റെ സമയം? ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ, ഒരു വസ്തുവിന്റെ സമയ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെ. ഒരു വസ്തുവിന്റെ നിഴൽ സൂര്യ മധ്യത്തിൽ നിന്ന്, ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായത് മുതൽ പിന്നെ അതിന്റെ ഇരട്ടിയാവുന്നത് വരെ. മനസ്സിലായില്ലേ? കാരണം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നത് വരെയാണ് ദുഹറിന്റെ സമയം അവസാനിക്കുന്നത്. പിന്നെ അവിടുന്നാണ് അസറിന്റെ സമയം തുടങ്ങുന്നത്. അത് ഏത് വരെയാണ്? ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെയാണ്. അപ്പൊ അസറിന്റെ ടൈം അതാണ്. ഭാഷയിൽ ഈ അസറിന്റെ സമയം ഉണ്ടല്ലോ, ഈ വൈകി സന്ധ്യ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസർ, പിന്നെ അസീല്, പിന്നെ ഇഷ്മിറാർ, ഇങ്ങനെ മൂന്ന് ടൈമുണ്ട്. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായാൽ കുറച്ച് സമയം അസറാണ്. പിന്നീടുള്ള സമയത്തിന് അറബിയിൽ പറയുന്ന സൂക്ഷ്മമായ പേര് അസീൽ എന്നാണ്. ബുക്രത്തൻ വ അസീല എന്ന് പറഞ്ഞ ആ അസീലാണ്. പിന്നീട് അസമയത്തോട് അടുത്തുണ്ടെങ്കിൽ പിന്നെ പറയുന്ന പേരെന്താ? ഇഷ്മിറാർ എന്നാണ്. അപ്പോ പിന്നെ അസറ അസ്തമിക്കുന്നത് വരെയുള്ള ആ സമയം ഉണ്ടല്ലോ, അത് മൂന്നാക്കി ഭാഗിച്ചിട്ട് ഇങ്ങനെ മൂന്ന് പേരെന്ത് ചെയ്യാറുണ്ട് ഭാഷാ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഭാഷയിൽ അതിന് പറയാറുണ്ട്. ഇവിടെ അസറിന്റെ സമയം നമ്മളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഉൾപ്പെടും, ഇതൊക്കെ ഉൾപ്പെടും. അള്ളാഹു ദുഹ സമയം കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് അല്ലെ, ദുഹ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വദ്ദുഹ വല്ലൈൽ ഇദാ സജ. അതേപോലെ അള്ളാഹു ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്, വൽ ഫജ്. അതേപോലെ അള്ളാഹു എന്തുകൊണ്ട് സത്യം ചെയ്ത്? അസർ സമയം കൊണ്ട് സത്യം ചെയ്ത്. ഫജ്ർ എന്നുണ്ടെങ്കിൽ ഫജ്ർ സമയമാണ്, ദുഹ എന്നാ ദുഹ സമയമാണ്. അതേപോലെ തന്നെയാണ് എന്ത്, ഇവിടെ അസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസറിന്റെ സമയമാണ്. ഇതാണ് ഇവിടെ വഖ്തുൽ അസർ, അസറിന്റെ സമയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അന്യായം പറഞ്ഞത്. അപ്പൊ വൽ അസർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം അസറിന്റെ സമയമാണ് സത്യം. മറ്റൊരു കൂട്ടര് പറഞ്ഞത് വൽ അസർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം സലാത്തുൽ അസറാണ്. എന്താ സലാത്തുൽ അസർ? അസർ നമസ്കാരം. സലാത്തുൽ അസർ. സലാത്തുൽ അസർ നമുക്കറിയാം, അസർ നമസ്കാരം ദുഹർ, അസർ, മഗ്രിബ്, ഇശ, സുബ്ഹ്, ഇങ്ങനെ നമസ്കാരമല്ലേ. അതിൽ അസർ നമസ്കാരമാണ് ഉദ്ദേശം. അസർ നിസ്കാരത്തിന് പ്രത്യേകത ഉണ്ട് അല്ലേ? എന്താ പ്രത്യേകത? അസർ നിസ്കാരത്തിന്റെ വേറെ പേരെന്താ? അസ്സലാത്തുൽ വുസ്ത, ഹാഫിളു അലസ്സലാവാത്ത് വസ്സലാത്തുൽ വുസ്ത. നിങ്ങൾ അസ്സലാത്തുൽ വുസ്തയെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞു. നിസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കണം, അസർ നമസ്കാരത്തെയും കൂടെ. അസർ നമസ്കാരത്തിന് വസ്സലാത്തുൽ വുസ്ത, മധ്യമ നമസ്കാരം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമ നമസ്കാരം എന്നൊക്കെയാണ് അതിന്റെ മാന. അപ്പൊ അവിടെ അസർ നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫാത്തതുഹു സലാത്തുൽ അസർ ഫകഅന്നമ ഉതിറ മിൻ അഹ്ലിഹി വമാലിഹി. ഒരാൾക്ക് അസർ നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനവന്റെ കുടുംബവും സമ്പത്തും നഷ്ടപ്പെട്ടവനെ പോലെയാണ് എന്ന് മനസ്സിലായത്. അത് അസർ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. അസർ നമസ്കാരം അസ്തമിച്ചതിന് ശേഷം നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ സമയം തെറ്റിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അത് അസർ നമസ്കാരത്തിന്റെ സമയമാണ് അത് അറിയിക്കുന്നത്, അല്ലെ? അസർ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, മനസ്സിലായോ? അതേപോലെ പിന്നെ അന്ത്യനാളിൽ അള്ളാഹു സംസാരിക്കാത്ത മൂന്ന് കൂട്ടരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അള്ളാഹു മൂന്ന് കൂട്ടരോട് സംസാരിക്കൂല. അതിൽ ഒരാളെ കുറിച്ച് പറഞ്ഞത് കള്ളസത്യത്തിലൂടെ ഒരാൾ സാധനം വിറ്റഴിക്കുകയും കള്ളസത്യം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അന്യരുടെ സാധനം, അന്യരോടത്ത് സാധനം വിറ്റിട്ട് സമ്പാദിക്കുക. അങ്ങനെയുള്ളവരുടെ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ സംസാരിക്കൂല എന്നാണ്. അസർ നമസ്കാരാനന്തരം കള്ളസത്യത്തിലൂടെ സാധനം വിറ്റഴിച്ച് അന്യരുടെ ധനം സമ്പാദിക്കുന്നവരോട് അള്ളാഹു അന്ത്യനാളിൽ സംസാരിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ ഏത് നിസ്കാരം പറഞ്ഞു? അസർ നിസ്കാരം പറഞ്ഞു. അത് അസർ നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നു എന്നും മാത്രമല്ല അസർ നിസ്കാരത്തിന് ശേഷം പിന്നെ ഇപ്പത്തെ രീതിയിൽ ഇപ്പൊ അസർ നിസ്കാരം മുതലാണ് കച്ചവടം തുടങ്ങുക. പണ്ടങ്ങനല്ല, പകല് മുഴുവൻ കച്ചവടം ചെയ്തിട്ട് അസർ നിസ്കാരത്തോടുകൂടി തീരുക. അപ്പോൾ ഈ സാധനങ്ങൾ അവസാനം ഉണ്ടാവുമല്ലോ, പോണ നേരത്തുണ്ടല്ലോ, പോണ നേരത്തെ ഒരു തീരാൻ വേണ്ടിയിട്ടൊരു വിൽപ്പന ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയും വിച്ചിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഏതായാലും അവിടെ അസർ നമസ്കാരത്തിന് ശേഷം കള്ളസത്യത്തിലൂടെ ചരക്കുകൾ വിൽക്കുന്നതിനെ കുറിച്ചാണ് പറയാനുള്ള മുന്നറിയിപ്പ്. അവരോട് അള്ളാഹു അന്ത്യനാളിൽ സംസാരിക്കുന്നു. ഏതായാലും അസർ നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട്. അത് സലാത്തുൽ വുസ്തയാണ്. അതിന്റെ സമയം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുടുംബവും സ്വത്തൊക്കെ നഷ്ടപ്പെട്ടവനെ പോലെയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ അസർ നമസ്കാരം കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തത് എന്ന് ചില മുഫസ്സിരീങ്ങൾ. വൽ അസർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥപ്രകാരം എന്താ അർത്ഥം? അസർ നമസ്കാരമാണ് സത്യം. മറ്റു ചിലർ പറഞ്ഞത് ഇവിടെ അസറുൻ നുബുവ, അതാണ് ഉദ്ദേശം. എന്ത് ഈ അസറുൻ നുബുവ പറഞ്ഞ അല്ലെങ്കിൽ അസറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം. ഓരോ ആളുകളുടെയും കാലഘട്ടം പറയില്ല ചരിത്രത്തിൽ. ഇന്ന രാജാവിന്റെ കാലം, ഇന്ന പ്രവാചകന്റെ കാലം എന്ന് പറഞ്ഞ എന്ത് ചെയ്യും, ചരിത്രത്തിൽ ഓരോ സംഭവങ്ങൾ അനുസ്മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം എന്താണ്? അത് ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം അത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ശ്രദ്ധേയമാണ്? എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം ശ്രദ്ധേയമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദിച്ചു, ഉദയം ചെയ്തു എന്നുള്ളതിനാൽ ശ്രദ്ധേയമായി. മനസ്സിലല്ലേ? ഒരു പിന്നെ സംസ്കാരത്തിന്റെയും വിശ്വാസപരമായ ഒരു പിന്നെ നവോത്ഥാനത്തിന്റെയും നാന്ദി കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വാസപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി പറ്റ തറയായിരുന്ന ഒരു ജനവിഭാഗത്തെ സമുദ്രിച്ച കാലഘട്ടമാണ് ഇത്. അസറുന്ന് പോവുക, ആ കാലഘട്ടത്തിന് പ്രത്യേകത ഉണ്ട് ഇല്ലേ? ഫഹൽ തത്ലബൂന മിനൽ മുഖ്താരി മുഅ്ജിസത കഫാഹു ശാബ് മിനൽ അജ്ദാസി അഹ്യാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ് ജീവനറ്റ് കടന്നിരുന്ന ആ ജനവിഭാഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമാക്കി എന്നുള്ളത്, ജീവനുള്ളവരാക്കി എന്നുള്ളത്. മനസ്സിലെ? ആത്മീയമായി ധാർമ്മികമായി ജീവനറ്റ് കിടന്നിരുന്ന ഒരു വിഭാഗത്തെ റസൂലുള്ള ജീവിപ്പിച്ചു എന്നുള്ളത് റസൂലുള്ളാന്റെ ഒരു മുഅ്ജിസത്തായിട്ടാണ് അവിടെ കവി എണ്ണുന്നത്. മനസ്സിലല്ലേ? അപ്പോ ആ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്താണ് അസറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അസറുൻ നുബുവ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം ഇതര കാലഘട്ടങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രാധാന്യമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഒരു വിഭാഗം പറഞ്ഞത് വൽ അസർ എന്ന് പറഞ്ഞാൽ എന്താ? വൽ അസർ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടം, അതാണ് സത്യം. അങ്ങനെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ഇത് അസറുൻ നുബുവ മാത്രല്ല, പിന്നെയോ മുസ്ലിം സിലമാങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടമാണ്. അപ്പൊ ഇവിടെ അസറുൻ നുബുവത്തുമാണ്, അതേപോലെ തന്നെ ഉമ്മത്തിന്റെ കാലഘട്ടമാണ്. രണ്ടും ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നായിട്ട് അസറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിഹി മിസ്ലാസ്ലമതങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടമാണ്. മിസ്ലാസ്ലമതങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടത്തിനൊക്കെ പ്രത്യേകത ഉണ്ട്. എന്താ ഉമ്മത്തികളുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത? ആ ഖൈർ ഉമ്മത്തി ജീവിച്ച കാലഘട്ടമാണ് പറയാം. പിന്നെ വഹ്യ് മൂസാനബിക്കൊക്കെ അല്ലേ, മൂസാനബിക്കല്ലേ ആ അവസാനത്തെ ഉമ്മത്താണ്, അവസാനത്തെ ഉമ്മത്താണ്, മനസ്സിലായോ? മാത്രല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെയും ഇതര സമൂഹങ്ങളുടെയും സമുദായങ്ങളുടെയും ഉദാഹരണം ഒരു കൂലിക്കാരന്റെ ഉദാഹരണമാണ്. കൂലിക്കാരൻ ഒരാളെ ജോലിക്ക് വിളിച്ച്, മനസ്സിലായി, അയാൾ ഒരു ഖീറാത്തിന് ഫജർ മുതൽ ഉച്ചവരെ ജോലി ചെയ്ത് പിന്നെ അയാൾ വേറൊരു കൂട്ടരെ ജോലിക്ക് വിളിച്ച്, അവർ ഉച്ച മുതൽ അസർ വരെ ഒരു ഖീറാത്തിന് ജോലി ചെയ്ത്, മനസ്സിലെ. പിന്നെ ആ രണ്ടു കൂട്ടർ യഹൂദരും ക്രൈസ്തവരാണ്, രാവിലെ മുതൽ ഉച്ചവരെ ജോലി ചെയ്ത് ജൂതരാണ് ഒരു ഖീറാത്തിന്. ഖീറാത്തിനുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു പർവ്വത സമാനം പ്രതിഫലം എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അസർ ദുഹുർ മുതൽ അസർ വരെ ജോലി ചെയ്ത് ക്രൈസ്തവരാണ്, അവരും ഒരു ഖീറാത്തിന്. പിന്നെ അസർ മുതൽ മഗ്രിബ് വരെ അയാൾ ജോലിക്ക് വിളിച്ചു രണ്ട് ഖീറാത്തിന്. അസർ മുതൽ മഗ്രിബ് വരെയുള്ള ജോലി ചെയ്ത ആളുകൾ രണ്ട് ഖീറാത്തിന് ജോലിക്കാരാണ്, അവർ നിസ്ലാസ്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ്. അപ്പൊ അസർ മുതൽ മഗ്രിബ് വരെ നമ്മളൊക്കെ അസർ മുതൽ ഇങ്ങോട്ടുള്ളവരാണ്. ഇനി മഗ്രിബായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് എന്തില്ല, പിന്നെ ഇവിടെ ആരില്ല, ഈ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായമാണ്. നമ്മൾ അസർ മുതൽ മഗ്രിബ് വരെ ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന അവസാനത്തെ സമുദായമാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സമയത്ത് ജോലി ചെയ്യുന്നതിന് രണ്ട് കീറാത്ത പ്രതിഫലമാണ്, മഹത്വം കൂടുതലാണ്, മഹത്വം കൂടുതലാണ്. അപ്പോ നമ്മളുടെ കാലം ഏത് കാലമാണ്? അസറിന്റെ അവസാനത്തെ സമയമാണ്, മനസ്സിലല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അസർ മുതൽ മഗ്രിബ് വരെ ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് വരെയാണ് ഇവിടെ ഉണ്ടാകുക, നമ്മൾ ഈ ഉമ്മത്തികൾ ഇവിടെ ഉണ്ടാകുക. നമ്മുടെ കാലത്തിന് പ്രത്യേകത ഉണ്ട്, നമ്മൾ ജോലി ചെയ്യുന്നതിന് നമുക്ക് രണ്ട് ഖിയാത്ത് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വൽ ആസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടവും പിന്നെ ആരുടെ കാലഘട്ടമാണ്? ഉമ്മത്തികളുടെ കാലഘട്ടവുമാണ് എന്ന് മുഫസ്സിറീങ്ങൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രബലപ്പെട്ടത് ഇനി എഴുതുന്നതാണ്. അതായത് അസർ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹർ അല്ലെങ്കിൽ അസ്സമാൻ, എന്താ അസ്സമാൻ? കാലം, കാലം. വൽ അസർ, അസർ എന്ന കാലത്തിന് പറയും. ദഹർ അല്ലെങ്കിൽ സമാൻ എന്നൊക്കെ അർത്ഥം വരുന്ന കാലത്തിന് അസർ എന്ന് പറയും. വൽ അസർ കാലമാണ് സത്യം. ആ അർത്ഥം പ്രബലാണെന്ന് പറയാൻ കാരണം ആ അത് പറഞ്ഞെങ്കിൽ ഇതൊക്കെ ഇതിൽപ്പെട്ട് സലാത്തുൽ അസർ അതിൽപ്പെട്ട്, വക്തുൽ അസർ അതിൽപ്പെട്ട്, അസറുൻ നബി അതിൽപ്പെട്ട്, ഉമ്മത്തികളുടെ അസറൊക്കെ അതിൽ പെട്ട്. ഷൻഖൈത്തി പ്രബലനായ മുഫസറാണ് അദ്ദേഹം, അഹമ്മദ് അൽ അമീൻ ഷൻഖൈത്തി. അദ്ദേഹം എല്ലാ ഈ പറയപ്പെട്ട ആശയങ്ങളൊക്കെ അതിൽപ്പെട്ട് അസറിൽപ്പെട്ട്. ചിലർ പറഞ്ഞ അസർ എന്ന് പറഞ്ഞെങ്കിൽ ലൈലു നഹാർ, രാവു പകല്. കാലം എന്ന് പറഞ്ഞെങ്കിൽ അതിൽ എന്ത് പെട്ട്? എല്ലാം ഉൾപ്പെട്ട്, എല്ലാം ഉൾപ്പെട്ട്. അപ്പൊ വൽ അസർ എന്ന കാലമാണ് സത്യം. മലയാളത്തിൽ തഫ്സീറുകളിലൊക്കെ വൽ അസർ എന്നുള്ളതിന് കാലമാണ് സത്യം എന്നർത്ഥം കൊടുത്തിട്ടുള്ളത്, മനസ്സിലായോ? ആ അർത്ഥം ഇതിനെ നിരാകരിക്കുന്നില്ല, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള അർത്ഥം. എന്തുകൊണ്ടാണ് അള്ളാഹു കാലത്തെ കൊണ്ട് സത്യം ചെയ്ത്? ഇപ്പൊ ഇവിടെ ഇതുകൊണ്ടൊക്കെ സത്യം ചെയ്തില്ല പൊരുള്ള എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി. ഇതുകൊണ്ട് അസർ കൊണ്ട് ദഹർ കൊണ്ട് കാല സത്യം ചെയ്തതിന്റെ പൊരുൾ എന്താണ്? അതിന്റെ യുക്തി എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പടപ്പുകളിൽ ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ആ പടപ്പിന്റെ മഹത്വവും അതേപോലെ തന്നെ സത്യം ചെയ്ത് ഉറപ്പിക്കുന്ന കാര്യത്തിന്റെ ഗൗരവവും. അതാണല്ലോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ കാലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യുമ്പോൾ എന്താ കാലത്തിന്റെ പ്രത്യേകത? കാലത്തിന്റെ പ്രത്യേകത ആ കാലത്തിലാണ് നമ്മൾ എന്തിനെ ജീവിക്കുന്നത് അല്ലേ. കാലം കവി പറഞ്ഞതുപോലെ ഒരു കപ്പലിലെന്ന പോലെ നമ്മളെയും കൊണ്ട് പോവുക. പക്ഷെ കപ്പലിന്റെ സഞ്ചാരം, കാലമാകുന്ന കപ്പലിന്റെ സഞ്ചാരം നമ്മൾ അറിയണില്ല. കപ്പലിൽ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഓരോ നിമിഷങ്ങളും മനസ്സിലെ അത് മിനിറ്റുകൾക്ക് വഴിമാറി, മിനിറ്റുകൾ മണിക്കൂറുകൾക്ക് വഴിമാറി, മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് വഴിമാറി, ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി, മാസങ്ങൾക്ക് വഴിമാറി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയണില്ല. മനസ്സിലേ? ഇവിടെ ജനിക്കുന്നു, മരിക്കുന്നു, കാലം ഉദിക്കുന്നു, അസ്തമിക്കുന്നു, പിന്നെ ആളുകൾ സുഹൃതങ്ങൾ പ്രവർത്തിക്കുന്നു, ദുർകർമ്മങ്ങൾ പ്രവർത്തിക്കുന്നു, പലതും എന്ത് ചെയ്യേണ്ട ഈ കാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? കാലം മഹാത്ഭുതമാണ്. കാലം മഹാത്ഭുതമാണ്. അത് ഭൂതകാലമായാലും വർത്തമാനമായിട്ടുണ്ടെങ്കിലും ഒക്കെ എല്ലാം അത്ഭുതങ്ങളാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാലത്തെ കൊണ്ടാണ് ഇവിടെ സത്യം ചെയ്യുന്നത്. വൽ അസർ, കാലമാണ് സത്യം. കാരണം അത് മഹാത്ഭുതമാണ്. ആളുകൾ അത് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടൊക്കെ നമ്മൾ സത്യം ചെയ്തത് വൽ അസർ എന്നുള്ളത് മായച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാം? വൽ അസർ പറഞ്ഞി അസറിന്റെ സമയമാണ് സത്യം. അസർ നമസ്കാരമാണ് സത്യം. ആ നിസ്ലാസലമാസങ്ങളുടെ കാലഘട്ടമാണ് സത്യം, അല്ലെങ്കിൽ നിസ്ലാസലമാസങ്ങളുടെ ഉമ്മത്തികളുടെ കാലഘട്ടമാണ് സത്യം, അല്ലെങ്കിൽ കാലമാണ് സത്യം. കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ര. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തിട്ട് എന്താണ് ഉറപ്പിക്കുന്നത്? സത്യം ചെയ്യുന്ന എന്തിനാ? എന്തിനാ നമ്മൾ സത്യം ചെയ്യാറ്? നമ്മള് കാര്യം സത്യത്തിനപ്പുറം പറഞ്ഞ് ഉറപ്പിക്കാനാണ്. അതിന് നിസ്സാരമായ കാര്യമാണെങ്കിലും മനസ്സിലെ ഇതിപ്പോ വാങ്ങാൻ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇറിയാലൈൻ അല്ലെ, വള്ളാവിടെ വള്ളാറി. എന്തിനാ വള്ളാറിന? ഇറിയാലൈനിയാണെന്നുള്ളത് ഉറപ്പിക്കാനാണ്. സത്യം ചെയ്യുന്നത് എന്തിനാ? സത്യത്തിനപ്പുറം പറയുന്ന കാര്യമുണ്ടല്ലോ, പ്രസ്താവന, അതിനെ ഉറപ്പിക്കാനും തീർപ്പാക്കാനുമാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വൽ അസർ എന്ന് പറഞ്ഞു ഉറപ്പിക്കുന്നത് ഇന്നൽ ഇൻസാന ലഫി ഖുസർ. ഇന്ന എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഇന്ന തീർച്ചയായി തൗക്കീദിന് വേണ്ടിയാണ് അത് പ്രയോഗിക്കുക. ഇന്ന ശക്തിപ്പെടുത്താൻ, ബലപ്പെടുത്താൻ. അൽ ഇൻസാൻ, അൽ ഇൻസാൻ, ഇൻസാൻ എന്ന മനുഷ്യൻ അല്ലെ. ഒരു മനുഷ്യനാണ് എന്തുവരെ ഇൻസാൻ എന്നറിയാം. ഒരു മനുഷ്യനാണ് ഇൻസാൻ എന്നറിയാം. ഇൻസാൻ എന്നാണ് അവിടുത്തെ മനുഷ്യൻ. മനുഷ്യന്മാർന്നല്ല ഇന്നാസ് എന്നൊക്കെ പറയാം അല്ലെ. ഇവിടെ ഇൻസാൻ എന്നല്ല അള്ളാഹു പറഞ്ഞത്, അൽ ഇൻസാനാണ് അല്ലെ. മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? അല്ലി വന്നിട്ടുണ്ട്. ഈ അല്ലിനാണ് ജിൻസിന്റെ അൽ അല്ലെങ്കിൽ ഇസ്തിഖ്റാഖിന്റെ അൽ എന്ന് പറയും. അപ്പൊ എന്തായെന്നറിയോ അർത്ഥം? ഈ അല്ല് വന്നതോടുകൂടി മനുഷ്യവർഗം ആ സകലം, മനുഷ്യർ ആ സകലം, അൽ ഇൻസാൻ എന്ന് പറഞ്ഞ മനുഷ്യവർഗം, മനുഷ്യൻ, കുടുംബം, വ്യക്തി, കുടുംബം, സമൂഹം, ഒക്കെ ഉലകം, ലോകം, മനുഷ്യൻ ഒന്നടങ്കം ഉൾപ്പെട്ട്. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യർ എല്ലാവരും. അവിടെ ഈ അല്ലിന് കുല്ലുൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് അത് വന്നിട്ടുള്ളത്. മനുഷ്യരെല്ലാവരും, കാഫിറും മുസ്ലിമും ഒക്കെ മനുഷ്യരെല്ലാവരും. ലഫി ഖുസർ, ലഫി ഖുസർ, അവിടെ ലാമുണ്ട്. ഫി ഖുസർ, എന്താ ഖുസർ? ഖുസർ എന്ന് പറഞ്ഞാൽ ഖുസ്റാൻ, കുഫർ, ഖുസ്റാൻ എന്ന് പറയുന്ന പോലെ ഖുസർ, ഖുസ്റാൻ എന്ന് പറഞ്ഞാല് നഷ്ടം. റിബിഹ എന്ന് പറയില്ലേ, റിബിഹന്നത് ലാഭം, റിബിഹന്ന ലാഭം, അതിന്റെ വിപരീതമാണ് ഖുസർ, നഷ്ടം. ഫീ ഖുസർ, ഫീ ഖുസർ എന്ന് പറഞ്ഞാൽ നഷ്ടത്തിൽ. ലാന്ന് ഇത് തൊക്കിയതിനാണ് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്താനാണ്. ഇതിന് ഭാഷ വ്യാകരണത്തിൽ മുസ്ദഹലിഖത്തിന്റെ ലാമ് എന്നതിന് പറയാം, മുസ്ദഹലിഖ എന്ന് പറയും. ഇത് തൗക്കീദിന് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നുള്ളൊരാശയാണ് അത് കൊണ്ടുവരിക. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർ സകലരും നഷ്ടത്തിലാണ് എന്നാണ് പറയുന്നത്. മനുഷ്യർ സകലരും നഷ്ടത്തിലാണ്. അക്കാര്യം പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അറബി ഭാഷയിൽ ഒരാശയത്തെ ശക്തിപ്പെടുത്തുന്ന മൂന്ന് പ്രയോഗങ്ങൾ നടത്തി. ഒന്നെന്താ? ഒന്ന് സത്യാണ്, വല അസർ സത്യാണ്. രണ്ട് ഇല്ല. മൂന്ന് ഇലാണ്. അപ്പോ മനുഷ്യർ നഷ്ടത്തിലാണ് എന്നുള്ളത് അറിയിക്കുവാൻ അള്ളാഹു വളരെ ശക്തിപ്പെടുത്തുന്ന ആ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന മൂന്ന് പ്രയോഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞത് ലഫീഖ് ഖുസർ. ഇന്നൽ ഇൻസാന ഹാസിർ, അർത്ഥം പറഞ്ഞോ കാണി. എന്താ ഇന്നൽ ഇൻസാന? തീർച്ചയായും മനുഷ്യൻ ഹാസിറുൻ, നഷ്ടക്കാരനാണ്. ഹാസിറുൻ അല്ലെ, മനുഷ്യൻ നഷ്ടക്കാരനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയാതെ ലഫീ ഖുസ്രിൻ എന്നാ പറഞ്ഞത്. ബർഫ് എന്ന് പറയുന്നത് ബർഫ്. ഇന്നൽ ഇൻസാന ഖാസിറുൻ എന്ന് പറയാതെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുമ്പോൾ അർത്ഥത്തിലുള്ള വ്യത്യാസം നഷ്ടത്തിലാണ് എന്നല്ല, പിന്നെ നഷ്ടത്തിൽ മനുഷ്യർ തുടരുകയാണ്, അതിൽ നിത്യമായിട്ട് മനുഷ്യർ തുടരുകയാണ് എന്നുള്ള ആശയമാണ്. അതുകൊണ്ട് അത് വരാനാണ് ഈ പ്രയോഗം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതാണ് മുഫസ്സിറുകൾ പറയുന്നത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖാസിർ എന്ന് പറയാതെ ഫീ ഖുസ്ർ എന്ന് പറഞ്ഞത്? ഫീ ഖുസ്ർ എന്ന് പറഞ്ഞത് നഷ്ടത്തിൽ മനുഷ്യർ ആണെന്ന് മാത്രമല്ല, പിന്നെയോ നഷ്ടത്തിൽ ആളുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ പ്രയോഗം ലഫീ ഖുസ്ർ. അപ്പൊ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നാല് കൂട്ടരെ എന്ത് ചെയ്ത് അതിൽ നിന്ന് ഒഴിവാക്കി, നാല് കൂട്ടരെ ഒഴിവാക്കി. അതാണ് ഇവിടെ ഈ തുടർന്ന് പറയുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു അസ്സാലിഹാത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഇല്ലല്ലദീന ആമനു, ഇല്ല എന്നാണ് ഒഴികെ ഇസ്തിസ്ന, ഇല്ല. അല്ലദീന ആമനു, അല്ലദീന ആമനു എന്നാണത് വിശ്വസിച്ചവർ. അല്ലദീന എന്നാണ് യാതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അല്ലദീന ആമനു വിശ്വസിച്ചവർ ഒഴികെ. അപ്പൊ മനുഷ്യരെല്ലാവരും നഷ്ടത്തിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ആരൊഴികെ? അല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു അസ്വാലിഹാത്, വഅമിലു അമിലു എന്നാ പ്രവർത്തിച്ചു. വഅമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു. എന്ത് പ്രവർത്തിച്ചു? അസ്വാലിഹാത്, സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ, സാലിഹാത്ത് പറഞ്ഞാൽ നല്ലത് എന്നർത്ഥം. നല്ലവ, നല്ലത്, അത് വിശേഷണമാണ്. അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് എന്തെന്ന് പറഞ്ഞിട്ടില്ല. സാലിഹാത്ത് പറഞ്ഞത് സാലിഹ് എന്നാണത്, സാലിഹ് എന്നാ നല്ലത്, നല്ലവൻ എന്നർത്ഥം. റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ. ഇംറാഅത്തുൻ സാലിഹത്തുൻ, നല്ല സ്ത്രീ അല്ലെ. ഇവിടെ സാലിഹാത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സാലിഹ എന്നാ നല്ലത് എന്നർത്ഥം. അത് ഈ ക്രിയ അറിയിക്കുന്നുണ്ട്. വഅമിലു അസ്സാലിഹ എന്നാ വഅമിലു അൽ അഅമാൽ അസ്സാലിഹാത്ത്, നല്ല അമലുകളാണ് അമലുകൾ. അപ്പൊ വഅമിലു അൽ അഅമാൽ അസ്സാലിഹാത്ത്, നല്ല പ്രവൃത്തികൾ കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലു അസ്സാലിഹാത്ത്, നല്ല പ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. നമുക്ക് എന്താണ് നല്ല പ്രവൃത്തി പറയാം. പിന്നെ മൂന്നാമത് നഷ്ടത്തിൽ പരാജയത്തിൽ തുടരാത്തവർ മൂന്നാമത്തേത് വതവാസൗ ബിൽ ഹഖ്. വതവാസൗ ബിസ്, വതവാസൗ ബിൽ ഹഖ്. എന്താ തവാസ? യതവാസ എന്ന് പറഞ്ഞാൽ ഒരാൾ അന്യനെ ഉപദേശിക്കുന്ന പറയാം. തവാസ എന്നുള്ളതാണ് ക്രിയ. വസിയത്തിൽ നിന്നാണ് അതുണ്ടായത്. വസിയത്ത് എന്നാണ് എന്താ ഉപദേശം? വസിയത്ത്. തവാസ തവാസൗ, തവാസ എന്നാണ് അന്യോന്യം ഉപദേശിച്ചു. തവാസൗ അവർ അന്യോന്യം ഉപദേശിച്ചു. അവിടെ തവാസൗ അവർ അന്യോന്യം ഉപദേശിച്ചു. വാവാത്തവിൽ ഉപതവാസൗ അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ബിൽ ഹഖ് ഹഖ് കൊണ്ട്. എന്താ ഈ ഹഖ്? ഹഖ് എന്താ? ആ ഹഖിന്റെ നേരെ ഓപ്പോസിറ്റ് ബാത്തിലാണ്. ബാത്തിൽ ബാത്തിൽ നമ്മൾ നിരർത്ഥകാണ്, അസത്യം. അപ്പൊ ഹഖ് പറഞ്ഞ സത്യം. ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളവരും വഴിയെന്നാണ് ഇവിടെ ഹക്ക് കൊണ്ടുള്ള ഉദ്ദേശം. പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്ന് ഫിയലുത്താഅത്ത്, എന്താ പുണ്യപ്രവൃത്തികൾ, പുണ്യ പ്രവൃത്തികൾ. അതേപോലെ തന്നെ തർക്കുൽ മാസിയാത്ത്, പുണ്യങ്ങൾ പ്രവർത്തിക്കുക, തർക്കുൽ മാസിയ. തെറ്റുകൾ വെടിയുക, അതാണ് ഏറ്റവും ഹക്ക്. ഫേലു താഅത്ത്, സൽപ്രവർത്തികൾ, പുണ്യങ്ങൾ പ്രവർത്തിക്കുക, തർക്കുൽ മാസിയാത്ത്, തിന്മകൾ വെടിയുക. ഇത് ഖൈർ, ഉദ്ദേശിച്ചത് ഖൈറാണ് അല്ലെ, ഇത് ഷർ. അപ്പൊ ഫേലു താന്നാണ് ഫേലുൽ ഖൈർ, നന്മ പ്രവർത്തിക്കുക. തർക്കുൽ മാസിയത്താണ് തർക്കുൽ ഷർ, തിന്മ വെടിയുക, ഒഴിവാക്കുക. അപ്പൊ വതവാസൗ അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. ബിൽ ഹഖ് ഹഖ് കൊണ്ട്. ഹഖ് എന്ന് പറഞ്ഞാൽ എന്താ? നന്മ പ്രവർത്തിക്കലാണ്, തിന്മ വെടിയലാണ്. അപ്പൊ നന്മ പ്രവർത്തിക്കുവാൻ, തിന്മ വെടിയുവാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ, ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ ബിസ്സബർ, വതവാസൗ അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. ബിസ്സബർ, സബർ എന്താ? സബർ ക്ഷമ, സബർ ക്ഷമ. അപ്പൊ ബിസ്സബർ ക്ഷമ കൊണ്ടും അവർ അന്യോന്യം ഉപദേശിച്ചു. വാവാത്തഫിന്റെ. അപ്പൊ ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും, ഹക്ക് കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും, സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ ഒഴികെ മനുഷ്യരെല്ലാവരും ലഫി ഖുസർ, നഷ്ടത്തിലാണ്, നഷ്ടത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നു, നഷ്ടത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നു. ഇവിടെ അള്ളാഹു മനുഷ്യരെല്ലാവരും നഷ്ടത്തിൽ, നഷ്ടത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നാല് ഗുണങ്ങൾ, ചതുർഗുണങ്ങൾ ഉള്ള മനുഷ്യരൊഴികെ എന്നാ പറഞ്ഞത്. ഏതാ ഈ ചതുർഗുണങ്ങൾ? ഒന്ന് വിശ്വസിക്കുക, രണ്ട് സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുക, മൂന്ന് സത്യം, അതുകൊണ്ട് അന്യോന്യം ഉപദേശിക്കുക, പിന്നെ ക്ഷമ കൊണ്ടും അന്യോന്യം ഉപദേശിക്കുക. ഈ നാല് ഗുണങ്ങൾ, ചതുർഗുണങ്ങൾ ഉള്ള മനുഷ്യരൊഴികെ, ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാകുന്നു, നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. ഇവിടെ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? ഈമാൻ കാര്യങ്ങൾ എത്ര എത്രണ്ണ? ഈമാൻ കാര്യങ്ങൾ ആറെണ്ണം. അപ്പൊ വിശ്വസിക്കേണ്ടത് ഏതൊക്കെയാണ്? ആരിൽ വിശ്വസിക്കണം? അള്ളാഹുവിൽ വിശ്വസിക്കണം, പിന്നെ മലക്കുകളിൽ വിശ്വസിക്കണം, പിന്നെ കുത്തുബിൽ വിശ്വസിക്കണം, കിതാബല്ലേ, കുത്തുബല്ലേ, പിന്നെ അമ്പിയാക്കളിൽ വിശ്വസിക്കണം അല്ലേ, അമ്പിയാക്കളിലും അതേപോലെ തന്നെ മുർസലീങ്ങളിലും വിശ്വസിക്കണം, അമ്പിയാക്കളിലും റസൂലിലും വിശ്വസിക്കണം, പിന്നെ ഖൈറു ശർവാൻ അലിയോമിൽ ആഖിറിൽ വിശ്വസിക്കണം, അന്ത്യനാളിൽ വിശ്വസിക്കണം, പിന്നെയോ അൽ ഖദർ, ഖദറിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, നബിമാരിൽ മുർസലീങ്ങളിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, ഖദറിൽ വിശ്വസിക്കുക. അല്ലേ, ധനവിശ്വാസ കാര്യങ്ങൾ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹുവിലെ വിശ്വാസമാണ്. അള്ളാഹുവിൽ എങ്ങനെ വിശ്വസിക്കുക? അള്ളാഹു ഉണ്ടോ? ഓക്കെ, അതാ പിന്നെ എങ്ങനെ അള്ളാഹു വിശ്വസിക്കണ്ട്? അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കണം അല്ലേ, റബ്ബാണെന്ന് വിശ്വസിക്കണം. എങ്ങനെ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കുക? അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് പരിപാലകൻ, അവനാണ് സൃഷ്ടി നിയന്ത്രിക്കുന്നവൻ അല്ലേ, അവനാണ് ഉടമസ്ഥൻ. സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി പരിപാലിച്ച് സൃഷ്ടി നിയന്ത്രിക്കുന്നവൻ അവനാരാണ്? റബ്ബ്. അതാണ് തൗഹീദുർ റുബൂബിയ, രക്ഷാകർത്തൃത്വത്തിലുള്ള അള്ളാഹുവിന്റെ ഏകത്വം. അപ്പൊ അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കണം. അത് വിശ്വസിച്ചാൽ മതിയോ? പിന്നെന്ത് വേണം? അള്ളാഹു ഇലാഹാണെന്ന് വിശ്വസിക്കണം അല്ലേ. എങ്ങനെ ഇലാഹാണെന്ന് വിശ്വസിക്കുക? ആ റബ്ബാണെന്ന് വിശ്വസിക്കുമ്പോൾ അള്ളാഹുന്റെ പ്രവൃത്തികളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുന്റെ പ്രവൃത്തി, അവൻ സൃഷ്ടിച്ചു, അവൻ പരിപാലിക്കുന്നു, അവൻ അന്നം നൽകുന്നു, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു, അവൻ നിയന്ത്രിക്കുന്നു, ഇതൊക്കെ അള്ളാഹുന്റെ പ്രവൃത്തിയാണ് അല്ലെ. അതിൽ അള്ളാഹു മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇലാഹാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയാണ്. ആരോടുള്ള നമ്മളുടെ പ്രവൃത്തി? അള്ളാഹുവിനോടുള്ള നമ്മളുടെ പ്രവൃത്തി. അപ്പൊ നമ്മുടെ ദുആ, നമ്മുടെ സഹായത്തേട്ടം, നമ്മുടെ തവക്കുൽ, നമ്മുടെ നമസ്കാരം, നമ്മുടെ റുക്കൂ, നമ്മുടെ സുജൂദ്, ഇതൊക്കെ എന്താ? നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹുക്കുള്ളതാണ് അല്ലേ. അതാർക്ക് മാത്രമുള്ളതാണ്? അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് ഇലാഹാണ് എന്നുള്ള വിശ്വാസം. അള്ളാഹു ഇലാഹാണെന്നുള്ള വിശ്വാസം. പിന്നെ അള്ളാഹു കേവലം ഒരു ഊർജ, അള്ളാഹു ഒരു പവർ മാത്ര, ഒരു ഈ ലൈറ്റ് പോലെ ഒരു പവർ മാത്ര അല്ല. പിന്നെ അള്ളാഹുക്ക് എന്തുണ്ട്? അള്ളാഹുക്കൊരു ഉണ്മുണ്ട് അല്ലേ, ഒരു ദാത്തുണ്ട്, സത്തയുണ്ട്. അള്ളാഹുക്ക് ഒരു സത്തുണ്ട്. ആ സത്തക്ക് കുറെ വിശേഷണങ്ങളുണ്ട്. അത് കേൾക്കും, കാണും, അറിയും അല്ലേ, ഇങ്ങനെ കുറെ വിശേഷണങ്ങളുണ്ട്. അതേപോലെ അള്ളാഹു ആ സത്തക്ക് അള്ളാഹുക്ക് കുറെ പേരുകളുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ സമ്പൂർണ്ണമാണ്, അള്ളാഹുവിന്റെ പേരുകളും സമ്പൂർണ്ണമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അലീമാണ്, അവൻ സമീആണ്, അവൻ ബസീറാണ്, അവൻ ജബ്ബാറാണ്, അവൻ മുഅ്മിനാണ്, അവൻ മുഹൈമിനാണ്, അവൻ അസീസാണ്, അവൻ ഹകീമാണ്. അപ്പൊ കുറെ അള്ളാഹുക്ക് പേരുകളുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുക്ക് എന്തുണ്ട്? കുറെ വിശേഷണങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു കേവലം ഒരു ഊർജ രൂപമല്ല, പ്രത്യേകം അള്ളാഹുക്കൊരു ഉണ്മുണ്ട്. ആ ഉണ്മക്ക് കുറെ പേരുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹുക്ക് സംബന്ധിച്ചുകൊണ്ടാണ് എന്ത്? അള്ളാഹുക്കുള്ള വിശ്വാസം. അപ്പൊ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കേവലം അള്ളാഹ് ഉണ്ട് എന്നുള്ള അടിച്ചു പൊളിച്ചു പോകല്ല. പിന്നെയും അള്ളാഹുള്ള വിശ്വാസം അത് ഈ രീതിയിലൊക്കെ കൃത്യമാകണം. മലക്കുകളിൽ വിശ്വസിക്കണം. എങ്ങനെ മലക്കുകളിൽ വിശ്വസിക്കേണ്ടത്? ചിലര് മലക്കുകളിൽ വിശ്വസിച്ചത് എങ്ങനെയെന്നറിയോ? അത് നന്മയുടെ സിമ്പൽ എന്നാണ്. ഷെയ്ത്താൻ തിന്മയുടെ സിമ്പൽ, മലക്കുകൾ എന്നാണ് നന്മയുടെ സിമ്പൽ എന്നാണ്. അങ്ങനെയല്ല, പിന്നെയോ? അത് മാത്രമല്ല, അങ്ങനല്ല, പിന്നെയോ? മലക്കുകളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു കുറെ മലക്കുകളുടെ പേര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കുറെ മലക്കുകളുടെ ദൗത്യം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ പേര് പറയാത്ത മലക്കുകളും ഉണ്ട്, അവരുടെ എണ്ണം അഗണ്യാണ്. മനസ്സിലായി? അപ്പോ പേര് പറഞ്ഞവരുടെ പേരുകൊണ്ട് അവരുടെ ധർമ്മങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിശ്വസിക്കൽ. ഇപ്പൊ പേര് പറഞ്ഞ മലക്കുകൾ ആരൊക്കെ? ജിബ്രീല്, മീകായില്, സ്രാഫീല്, മലക്കുൽ മൗത്ത്, മുൻകർ, നക്കീർ, റഖീബ്, മാലിക്, റിദ്വാൻ, ഹാറൂത്ത്, മാറൂത്ത് തുടങ്ങി മലക്കുകൾ. അപ്പൊ ആ മലക്കുകൾ പേര് സ്ഥിരപ്പെട്ട് വന്ന മലക്കുകളുടെ പേരുകൾ മനസ്സിലാക്കി. മലക്കുകൾക്ക് കുറെ ധർമ്മങ്ങളില്ലേ? മലക്കുകൾക്ക് ധർമ്മങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ വഹി ഇറക്കിയിരുന്ന തിരിസ്ഥാനത്ത് കൊണ്ടിരുന്ന ആൾക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതേപോലെ ഓരോ മലക്കുകൾക്കും മലക്കുകളുടെ ധർമ്മങ്ങൾ വരണ്ട. അപ്പൊ ആ രീതിയിലാണ് മലക്കുകളെ വിശ്വസിക്കേണ്ടത്. അതേപോലെ കുത്തുബുകൾ, അള്ളാഹു ഇറക്കിയ കുത്തുബുകൾ ഉണ്ട് അല്ലേ? ഏതുപോലെ? സബൂർ, തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ, അതേപോലെ സുഹഫ് ഇബ്രാഹിം അല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കുള്ള ഏടുകൾ, ഇങ്ങനെ കുറെ ഏട് കിതാബുകളും അതേപോലെ തന്നെ ഏടുകളും ഒക്കെ ഉണ്ട്. അതിൽ വിശ്വസിക്കണം. കുത്തുബുകളിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം എന്താ? ഖുർആൻ. എങ്ങനെ? ആ അവസാനത്തെ കിതാബാണ് ഖുർആൻ, വേദമാണ് ഖുർആൻ. ആ നിലയ്ക്ക് വിശ്വസിക്കണം. പിന്നെ കുത്തുബുകളിലെ വിശ്വാസം. അതേപോലെ അമ്പിയാക്കൾ, റസൂലുകൾ അല്ലേ, അമ്പിയാക്കൾ, റസൂലുകൾ, നബിമാർ, മുർസലീങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതാല അംബിയ മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ലോകർക്ക് മാർഗദർശകരാകുന്നതിന് വേണ്ടി. അങ്ങനെ ആ അംബിയ മുർസലീങ്ങളിൽ പേര് പറയപ്പെട്ടവരുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ളതായ നബിമാരുടെ ശൃംഖല, അവരിൽ പേര് പറഞ്ഞവരുണ്ട്, പേര് പറയാത്തവരുണ്ട്. പേര് പറഞ്ഞവരും അവരുടെ പിന്നെ വിഷയങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നത്, അതേപോലെ ഹദീസുകളിലൊക്കെ വന്ന വിഷയങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നബിമാരെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ, മുർസലീങ്ങളെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ നബിമാരിൽ ശ്രേഷ്ഠനാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. അന്ത്യപ്രവാചകനാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ്. തുടങ്ങിയ കാര്യങ്ങളിൽ അതേപോലെ നമ്മൾ വിശ്വസിക്കാം. അലിയുമുൽ ആഖിറിലുള്ള വിശ്വാസം അല്ലേ, എന്താ യൗമുൽ ആഖിറിലുള്ള വിശ്വാസം? ആ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തായി? നമ്മൾ നമ്മുടെ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയിലാണ്. പാരത്രിക ലോകത്തേക്ക് യാത്രയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഖബർ ജീവിതമുണ്ട്, അതാണ് ബർസഖി ജീവിതം. പിന്നെ ബർസഖി ജീവിതത്തിൽ നമുക്ക് അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവിടെ ബാസാണ്, പിന്നെ നുഷൂറാണ്, പിന്നെ മഹ്ഷറാണ്, അതേപോലെ ഹിസാബാണ്, പിന്നെ അങ്ങനെ ഉള്ള അന്ത്യനാളിലെ കാര്യങ്ങൾ അവിടെ. പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഹിസാബുണ്ട്, അതേപോലെ തന്നെ അവിടെ ജന്നത്തുണ്ട്, അവിടെ അന്നാറുണ്ട്, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസം, ഖദർ എന്നുള്ളത് അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഉലകം പടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടാകേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ, വിധികൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ ഇതിന് അറിഞ്ഞ് വിധിച്ചുവോ രേഖപ്പെടുത്തിയോ പടച്ചോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്, അല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കൂല. അത് ഖൈറായാലും ഷെറായാലും, ഖൈറായാലും ഷെറായാലും. അപ്പൊ ഖദറിലുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വതാല അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ സംഭവിക്കേണ്ടതൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അവനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവനത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു എന്താണോ ഇവിടെ അറിഞ്ഞ് രേഖപ്പെടുത്തി ഉദ്ദേശിച്ച് പടക്കുന്നത് അതെവിടെ സംഭവിക്കും, അതേ ഇവിടെ സംഭവിക്കും. അത് ഖൈറായാലും ഷെറായാലും ഖദറിലുള്ള വിശ്വാസം, ഇതൊക്കെ വിശ്വാസ കാര്യങ്ങളാണ്. അപ്പൊ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ, വിശ്വാസ കാര്യങ്ങൾ, വിശ്വാസം മാത്രം മതിയാണ് പോരാ, പിന്നെ എന്ത് വേണം? വിശ്വാസത്തെ കർമ്മം കൊണ്ട് സത്യപ്പെടുത്തണം, കർമ്മം കൊണ്ട് സത്യപ്പെടുത്തണം. എന്തെങ്കിലും കർമ്മമായിട്ട് ചെയ്താൽ മതിയോ? എന്തെങ്കിലും കർമ്മമായിട്ട് ചെയ്താൽ മതിയോ? ആ കർമ്മം എന്തെങ്കിലും ചെയ്താൽ പോരാ, പിന്നെ എന്താണ്? കർമ്മം സാലിഹത്തായിരിക്കണം അല്ലെ, സാലിഹായിരിക്കണം. വാമിലു, അവർ ചെയ്യുകയും വേണം അസ്വാലിഹാത്ത്, സാലിഹത്തുകളായ കർമ്മങ്ങൾ. കർമ്മം സ്വാലിഹത്തകം എന്ന നമ്മൾ പറയും സൽക്കർമ്മങ്ങൾ അല്ലെ, നല്ല കർമ്മങ്ങൾ. എങ്ങനെ ഒരു കർമ്മം നല്ലതാകുക? ഒരു കർമ്മം നല്ലതാകണമെങ്കിൽ ആ കർമ്മം ഒരു മുഅ്മിനിൽ നിന്ന് ഉടലെടുക്കണം. ഇസ്ലാമിൽ ഒരു കർമ്മം അത് സ്വാലിഹായി പരിഗണിക്കണമെങ്കിൽ ആ കർമ്മം ഒരു മുഅ്മിനിൽ നിന്ന് ഉടലെടുക്കണം. കർമ്മം ചെയ്യുന്ന ആളാരായിരിക്കണം? മുഅ്മിനായിരിക്കണം. മുഅ്മിൻ ആ കർമ്മം ചെയ്യുമ്പോൾ അത് ആർക്ക് വേണ്ടി ചെയ്യണം? ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അപ്പൊ മുഅ്മിനായവൻ അള്ളാഹുവിന് വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മം സാലിഹായ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അമലു സാലിഹാത്ത്, അമലു സാലിഹാത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമലു സാലിഹ് സൽ പ്രവൃത്തി, അതിനെ കുറിച്ച് പറയുമ്പോ ആരെ കുറിച്ച് പറയണത്? ഈമാനിനെ കുറിച്ച് പറയണത്. ആദ്യം ആരാ വേണ്ടത്? ആദ്യം ഈമാനാണ് വേണ്ടത്, പിന്നെയാണ് എന്ത് വേണ്ടത്? കർമ്മം വേണ്ടത്. അപ്പൊ മുഅ്മിനായിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. കർമ്മം ആർക്ക് വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. പിന്നെ കർമ്മം അത് സുന്നത്ത് അനുസരിച്ചായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ മാതൃക ഉൾക്കൊണ്ടായിരിക്കണം, മനസ്സിലായേ? സുന്നത്ത് അനുസരിച്ചായിരിക്കണം. എന്നാണ് മുത്താബ എന്ന് പറയാം. തിരുചര്യയെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഒരു മുഅ്മിനിൽ നിന്ന് ഉടലെടുക്കുന്ന കർമ്മങ്ങളാണ് ഏത് കർമ്മങ്ങൾ? സാലിഹായ കർമ്മങ്ങൾ. ഷറഈൽ, മതത്തിൽ ഒരു കർമ്മം സൽകർമ്മമാകണമെങ്കിൽ, അള്ളാഹുവിന്റെ റെക്കോർഡിൽ ഒരു കർമ്മം നല്ലതായി രേഖപ്പെടുത്തണമെങ്കിൽ അത് മുഅ്മിനിൽ നിന്നായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു വിശ്വാസി ആദ്യം നന്നാക്കേണ്ടത് ആരേനെ? തന്നെയാണ്, സ്വന്തത്തെയാണ് അല്ലെ. സ്വന്തത്തെ ഒരു വിശ്വാസി നന്നാക്കാൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് അല്ലെ. വിശ്വാസി സ്വാർത്ഥനല്ല, പിന്നെയോ അവൻ സ്വന്തത്തെ നന്നാക്കണം, മറ്റുള്ളവരെ നന്നാക്കും വേണം, മറ്റുള്ളവരെ നന്നാക്കും വേണം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, എന്താ? വതവാസൗ ബിൽ ഹഖി വതവാസൗ ബി സബർ. ഹഖ് കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം, ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കണം. ഹഖ് എന്ന് പറഞ്ഞാൽ സൽ പുണ്യങ്ങൾ പ്രവർത്തിക്കലാണ്, ഫഇലു താഅത്ത് പുണ്യങ്ങൾ പ്രവർത്തിക്കലാണ്, അതാണ് ഖൈർ നന്മ പ്രവർത്തിക്കൽ. അതേപോലെ ഹക്ക് തർക്കുൽ മാസിയാത്ത് തിന്മകൾ വെടിയലാണ്, പാപങ്ങൾ വെടിയലാണ്. മാസിയാത്ത് എന്നാ പാപങ്ങൾ, പാപങ്ങൾ വെടിയലാണ്, അതാണ് ഷെറ് വെടിയൽ. അപ്പൊ ഷെറ് വെടിഞ്ഞുകൊണ്ടും ഖൈർ പ്രവർത്തിച്ചുകൊണ്ടും ആണ് എന്ത് ഹക്ക്. ഈ ഹക്ക് എന്ത് ചെയ്യണം? അന്യോന്യം ഉപദേശിക്കണം, അന്യോന്യം ഉപദേശിക്കണം. അപ്പൊ സ്വയം നന്നാക്കണം, മറ്റുള്ളവരെ നന്നാക്കണം. വതവാസൗ ബിസ്സബർ, സബർ കൊണ്ടും എന്ത് ചെയ്യണം? അന്യോന്യം ഉപദേശിക്കണം. തവാസൗ അന്യോന്യം ഉപദേശിക്കണം, ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കണം. ബിസ്സബർ ക്ഷമ കൊണ്ട്, എന്ത് ക്ഷമ? ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞെങ്കിൽ സ്വന്തത്തെ പിടിച്ചിരുത്തലല്ലേ, സ്വന്തത്തെ പിടിച്ചിരുത്തലാണ്. സ്വന്തത്തെ പിടിച്ചിരുത്തൽ എന്ന് പറഞ്ഞെങ്കിൽ ഏത് വിഷയത്തിൽ പിടിച്ചിരുത്തലാ? നന്മയുടെ വിഷയത്തിലും തിന്മയുടെ വിഷയത്തിലും ഉണ്ട് അല്ലേ. അതിന് പണ്ഡിതന്മാര് പറയുന്നത് ക്ഷമ മൂന്ന് കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ക്ഷമ മൂന്ന് കാര്യങ്ങൾക്ക്, ഒന്ന് നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം അല്ലേ. ഫഇലുൽ ഖൈർ, അതിന് നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. പിന്നെ തർക്കുൽ ഷർ, തിന്മ വെടിയാൻ ക്ഷമ വേണം. പിന്നെ ക്ഷമ അലൽ അഖ്ദാർ, എന്താ പറയാ, വൽ മസായിബ്. നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം അല്ലെ, നന്മ പ്രവർത്തിക്കാൻ ക്ഷമ വേണം. ഇപ്പൊ നന്മ പ്രവർത്തിക്കാൻ തന്നെ ഉദാഹരണത്തിന് എങ്ങനെ നമ്മളൊരു ഉദാഹരണം പറയാം, നന്മ പ്രവർത്തിക്കാൻ ക്ഷമാണെന്നാണ്. ഏതൊരു നന്മക്കും ക്ഷമയുണ്ട്. ഇപ്പൊ നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം, മനസ്സിലെ, ഈ ചൂടത്തെ പള്ളിയിൽ പോകണമെങ്കിൽ ക്ഷമ വേണ്ടേ? അതേപോലെ തന്നെ ഏതൊരു സൽപ്രവൃത്തി നോക്കി നിങ്ങൾ ആ സൽപ്രവൃത്തി അന്വേഷിക്കാൻ എന്ത് വേണം? ക്ഷമ വേണം. അതിന്റെ പിന്നെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അതേപോലെ തന്നെ തിന്മ വെടിയാൻ ക്ഷമ വേണ്ടേ? തിന്മകൾ വെടിയാൻ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. പ്രത്യേകിച്ച് ഇത്തരം യുഗങ്ങളിൽ ഒരു തിന്മ വെടിയുക എന്ന് പറഞ്ഞെങ്കിൽ അതിന് നല്ല ക്ഷമ ആവശ്യമാണ്, തിന്മകൾ കൈയൊഴിക്കാൻ. അതേപോലെ തന്നെ അഖ്ദാറു മസായിബ് എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ, വിധികൾ അതേപോലെ തന്നെ ദുരിതങ്ങൾ, പിന്നെ മുസീബത്തുകൾ ഏൽക്കും. അതേപോലെ തന്നെ വിധികൾ നമുക്ക് വിപരീതമായി തോന്നിയേക്കാം, ചില വിധികൾ അത് സഹിക്കാൻ എന്ത് വേണം? ക്ഷമ വേണം. നമുക്കൊരു രോഗം ഉണ്ടായി, അല്ലാന്റെ വിധിയാണ് അല്ലെ. നമുക്ക് വല്ല ഇഷ്ടനഷ്ടങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി, മനസ്സിലല്ലേ, അത് അല്ലാന്റെ വിധിയാണ്, ഖദറാണ്. അതിലൊക്കെ എന്ത് വേണം? സഹിക്കാൻ ക്ഷമ വേണം. നിസ്രാശ്രമാങ്ങൾ പറഞ്ഞു, ഇന്നമസ്സബ്രുഇന്ദസദമത്തിൽ ഊല, ഒരു ട്രാജഡി ഉണ്ടായാൽ അതിന്റെ ആദ്യ ഘട്ടത്തിലാണ് ക്ഷമ വേണ്ടതെന്നാണ്. എന്റെ അർത്ഥം എന്താ? പിന്നൊന്നും വേണ്ടെന്നാ? ആദ്യം ക്ഷമിച്ചിട്ട് പിന്നെ ഉഷാറാകാന്ന അല്ല. പിന്നെയോ ക്ഷമ ഏറ്റവും നന്നായിട്ട് വേണ്ടത് എപ്പോഴാണ്? അതിന്റെ തുടക്കത്തിലാണ്. പിന്നെ ക്ഷമ എന്ത് വേണം? അത് തീരോളം വേണം. ഒരു സ്ത്രീ ഒരു ഖബറിനടുത്ത് പോയിരിക്കാണ്, അപ്പൊ അവര് ഇരുന്ന് കരയാണ്. അപ്പൊ നിസ്ലാശ്രമതങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞ് ക്ഷമിക്കാൻ പറഞ്ഞ് ബിരി. അപ്പൊ സ്ത്രീ നിസ്ലാശ്രമതങ്ങളെന്ന് അറിയില്ലായിരുന്നു. അവര് പിന്നെ ഖബറിന്റെ അവിടെ പോയിരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ടാണ് കരയണത്. അപ്പോ നിങ്ങൾക്ക് എനിക്ക് ഏറ്റ മുസീബത്ത് ഏറ്റിട്ടില്ലല്ലോ എന്നവർ പ്രതികരിച്ച്. പിന്നെയാണ് അവർ അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നോടാ പറഞ്ഞതെന്നുള്ളത്. ഞാൻ നബിയോടാണ് അങ്ങനെ പ്രതികരിച്ചതെന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ക്ഷമാപണം നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞാണ് ക്ഷമ വേണ്ടത്. ഒരു ദുരിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിന്റെ തുടക്കത്തിലാണ് എന്ന് പറഞ്ഞു. തുടക്കത്തിലാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? തുടക്കത്തിലാണ് കൂടുതൽ ക്ഷമയോടുകൂടി അതിനോട് പ്രതികരിക്കേണ്ടത്, പിന്നെ ക്ഷമിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് വിധി വൈപരീത്യങ്ങൾ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് വല്ല മുസീബത്തുകൾ അതേപോലെ തന്നെ വിധികളൊക്കെ നമുക്ക് പ്രയാസമായി ഏൽക്കുമ്പോൾ അതിൽ ക്ഷമ വേണം. മനസ്സിലായി? ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ ക്ഷമ വേണം. ആ ക്ഷമ കൊണ്ടുള്ള വസീയത്താണ്, ആ ക്ഷമ കൊണ്ടുള്ള വസീയത്താണ്. അല്ലാതെ ആളുകൾ പിന്നെ ഈ ലൈല ആമിരിയന്റെ ഒരു ലൈല ആമിരിയ മറ്റൊരു ലൈല ഉണ്ടായിരുന്നു പണ്ട്, മെതുവിക്കറിയാം. ലൈല ആമിരിയ, ലൈല അഖീലിയ എന്നൊക്കെ പറഞ്ഞ കുറെ അറബി കവിതകളിൽ കാണാം. അപ്പോ കാമുകം പറയാണ്, അലിൻതുബി അൻ ലൈല ഫിൽ ഇറാഖി മരീദത്തുൻ ഫയാ ലൈതനി കുൻതു തബീബൻ ഉദാവിഹ. ഇറാഖിൽ ലൈല രോഗിയായിട്ട് കിടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്, ഞാനൊരു വൈദ്യനായിരുന്നുവെങ്കിൽ എനിക്ക് ഓളെ പോയിട്ട് ചികിത്സിക്കാമായിരുന്നു എന്ന് പിന്നെ തായിഫിൽ നിന്ന് മറ്റോ പാടുകയാണ്. അപ്പൊ ഇതെന്താ? ഇതോളെ വിഷയത്തിലുള്ള ഒരു മുപ്പര ആ ക്ഷമ വർത്താനാണ്. ഇതൊന്നും എന്തല്ല, ഇവിടെ ഷറയിൽ ഉദ്ദേശിക്കുന്ന ക്ഷമയല്ല. ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞെങ്കിൽ സൽപ്രവൃത്തി അനുഷ്ഠിക്കുവാൻ ക്ഷമ വേണം, തിന്മകൾ വെടിയാൻ ക്ഷമ വേണം, അതേപോലെ തന്നെ മുസീബത്തുകൾ അതേപോലെ തന്നെ വിധികളൊക്കെ വിപരീതമായി ഭവിക്കുമ്പോൾ അതിലൊക്കെ ക്ഷമ വേണം. ആ ക്ഷമ എന്ത് ചെയ്യണം? അന്യോന്യം വസീയത്ത് ചെയ്യണം എന്നുള്ളതാണ്. തയ്യും ഇവിടെ ഈ നദി ചുരിച്ചുകണ്ടപ്പോ ഈ ഞാൻ ചരിത്രത്തിൽ കണ്ട് പോകണ്ടെന്നറിയാണ്, നമ്മളത് പറഞ്ഞു വിട്ടുപോയി. വത്തമാസവിൽ ഹക്കി വത്തമാസവിൽ സബർ, ഹക്ക് കൊണ്ടും അന്യോന്യം ഉപദേശിക്കണം, സബർ കൊണ്ടും അന്യോന്യം ഉപദേശിക്കണം എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയണത്. അപ്പൊ നമ്മളുടെ കൂട്ടുകെട്ട് ആരായിരിക്കണം? നമ്മളുടെ കൂട്ടുകെട്ട് ആരായിരിക്കണം അല്ലേ? നമ്മളുടെ കൂട്ടുകെട്ട് ആരായിരിക്കണം? ഹക്ക് കൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുന്നവനായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. അതേപോലെ ക്ഷമ കൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നവനായിരിക്കണം, ക്ഷമിക്കാൻ നമ്മളെ പറഞ്ഞു ശീലിപ്പിക്കുന്നവനായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. കൂട്ടുകെട്ട് നന്നാകണം എന്നുള്ളതിന് കൂടി ഈ ആയത്തിൽ എന്തുണ്ട്? തെളിവുണ്ട്. കാരണം കൂട്ടുകെട്ട് ഉണ്ടാകുമ്പോഴല്ലേ നമ്മളോട് പറഞ്ഞുതരുള്ളൂ നല്ലത്, നല്ല കൂട്ടുകെട്ടാണ്, അവനാണ് ഹക്ക് നമുക്ക് പറഞ്ഞു തരാൻ. അതേപോലെ തന്നെ അവനാണ് ക്ഷമ നമ്മളെ ശീലിപ്പിക്കാൻ അല്ലേ. പുകക്കണ ഒരുത്തനാണ് നമ്മളുടെ കൂട്ടുകാരനെങ്കിൽ മോന് നമ്മളോട് പോക്കണ്ടെന്ന് തരുമോ? ലോൺ കത്തിക്കുമ്പോ ജോന്ന് കത്തി വലിച്ചങ്ങായി എന്നാ പറയാ അല്ലേ. അങ്ങനെ ശീലിപ്പിക്കാം. അതേസമയം പുകക്കാത്തവനായിരിക്കണം നമ്മളുടെ കൂട്ടുകാരൻ. ഒരു ഉദാഹരണത്തിൽ, അപ്പോ ഇവിടെ പണ്ഡിതന്മാർ മുഫസ്സിറീങ്ങൾ പറയുന്നത് വതമാസൗബിൽ ഹഖി വതമാസൗബിൽ സബർ എന്നുള്ള സ്വഭാവത്തിൽ നമ്മളോട് പറഞ്ഞതിൽ നമ്മളുടെ കൂട്ടുകെട്ട് ഏത് ജാതിയായിരിക്കണം എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞുതരാൻ പറ്റിയവനായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട് എന്നുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പിന്നെ ഒരു പിന്നെ മഹാ വിഷയാണ്, ചുരുങ്ങിയ പ്രയോഗങ്ങളിൽ മൂന്ന് ആയത്തുകളിൽ കുറിക്കുകൊള്ളും വിധം മഹത്തായ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിത്തരുന്നത് മനുഷ്യർ മുഴുവൻ നഷ്ടത്തിലാണ്, നഷ്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുക. അതാണ് ആ പ്രയോഗത്തിന് ലഫീ ഖുസർ എന്നുള്ള പ്രയോഗത്തിന്റെ പ്രത്യേകത, മനുഷ്യർ മുഴുവൻ എന്നാണ്. ഈ നഷ്ടത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും മുക്തരായവർ ഈ നാല് ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്, നാല് ഗുണങ്ങളുള്ളവർ മാത്രമാണ് എന്ന്. അപ്പൊ ഈ നാല് ഗുണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഗുണങ്ങളായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവിടെ അല്ല, നമ്മൾ ലഫീ ഖുസറിലല്ല. അല്ല, ആ നാല് ഗുണങ്ങൾ നമ്മളില്ല എങ്കിൽ മനസ്സിലായില്ലേ, നമ്മൾ ഖുസറിലാണ്. ഇതിന്റെ തോതനുസരിച്ച് നഷ്ടവും ലാഭവും അല്ലെ, അതിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഈമാനിന്റെ തോത് അതിൽ മികവുണ്ട് എങ്കിൽ, അതേപോലെ അമൽ സാലിഹാത്ത് അതിന്റെ ദരജ ഉയർന്നതാണ് എങ്കിൽ, അതേപോലെ തവാസി ബിൽ ഹഖ് തവാസി ബിസ് സബ്ർ അതിന്റെ തോത് കൂടുതലാണ് എങ്കിൽ ലാഭം കൂടുതലാണ്. അത് കുറവാണ് എങ്കിൽ നഷ്ടാണ് കൂടുതൽ. തീരല്ലെങ്കിലോ ഈമാനുമില്ല അമൽ സാലിഹാത്തുമില്ല ഇതൊന്നുമില്ലെങ്കിലും അവനെവിടെയാണ്? ഹസാറയാണ്, അവന് ഹസാറയാണ്, തീർച്ചയായിട്ടും അവന് നഷ്ടത്തിലാണ്. ഈ നഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം. അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറഞ്ഞ ഈ നഷ്ടം അതാണ് ഏറ്റവും വലിയ നഷ്ടം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നൊക്കെ വിലക്ക് വാങ്ങിയിട്ടുണ്ട്, മനസ്സിലെ? നമ്മുടെ പുരുഷായിസ് ഉമർ ഉണ്ടല്ലോ, അത് നമ്മുടെ മൂലധനാണ്, നമ്മുടെ റസുൽമാൽ മൂലധനാണ് നമ്മുടെ ആയിസ്. ആ മൂലധനം നമ്മൾ നന്മയിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം കൊയ്യാം. ഈ മൂലധനമാകുന്ന നമ്മുടെ ആയുസ് അത് നമ്മൾ ഈ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താതെ നമ്മൾ തിന്മയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഅ്ഊദുബില്ല. ഇതാണ് ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വൽ അസർ എന്ന് അസറിനെ കൊണ്ട് സത്യം ചെയ്ത് ഇന്ന ഇല്ല എന്നീ ആശയത്തെ ശക്തിപ്പെടുത്തുവാനുള്ള അറബി ഭാഷയിലെ പ്രയോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ് സബർ എന്ന് പറഞ്ഞ് നമ്മളെ ഉണർത്തുന്ന വിഷയങ്ങൾ ഏതാണ് വിഷയങ്ങൾ? ദാവത്തിന്റെ പ്രാധാന്യം ഒക്കെ ഉണ്ട്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. അത് വിഷയം. അതായത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതാണ്. സൽപ്രവർത്തികളിൽ പെട്ടതാണ് എന്ത്? വതവാസൗ ബിൽ ഹഖും വതവാസൗ ബിസ് സബറും. അത് സൽപ്രവൃത്തിയിൽ പെട്ടതാണ്. പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ പ്രത്യേകം വേറെടുത്ത് പറഞ്ഞത്? ഈ സൽപ്രവൃത്തികളിൽ പെട്ട ഈ തന്നെയാണ് എന്ത്? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അത് ഉപദേശിക്കുക. അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് അന്യോനെ ഉപദേശിക്കുക എന്നുള്ളത് എന്താണ്? അത് സൽപ്രവൃത്തികളിൽ പെട്ടതാണ്. മനസ്സിലെ? ആമിന് ശേഷം ഖാസിനെ പറഞ്ഞു എന്നാണ് തഫ്സീറുകൾ കണ്ടത്. പൊതുപ്രയോഗത്തിന് ശേഷം പിന്നെ പ്രത്യേകം മാറ്റിയിട്ട് ഇതിനെ എടുത്തു പറഞ്ഞു. എന്തുകൊണ്ട്? ഇതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്. അതിന്റെ പ്രാധാന്യം സൽപ്രവൃത്തികളിൽ നന്മ കൊണ്ട് ഉപദേശിക്കുന്നതിന്റെയും ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നതിന്റെയും പ്രാധാന്യം അതറിയിക്കാനാണ് എന്ത് ചെയ്തത്? ഇത് വീണ്ടും ഇവിടെ എടുത്തു പറഞ്ഞത്. സൽപ്രവൃത്തികളിൽ നിന്ന് ഇതിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്. നന്മ വസീയത്ത് ചെയ്യുന്നതിന്റെ, അതേപോലെ തന്നെ ക്ഷമ കൊണ്ട് വസീയത്ത് ചെയ്യുന്നതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിച്ച് പറഞ്ഞില്ലേ, എന്താ നന്മ കൽപ്പിച്ചോ തിന്മ വിരോധിച്ചോ? നന്മ കൽപ്പിച്ചോ തിന്മ വിരോധിച്ചോ? വസ്ബിർ അലാ മാ അസാബക, എന്താ നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമിച്ചോ. അതാണ് ഹക്ക് കൊണ്ടുള്ള ഉപദേശം, ക്ഷമ കൊണ്ടുള്ള ഉപദേശം. വിശുദ്ധ ഖുർആനിലെ കുറെ ആയത്തുകൾ അതേപോലെ തന്നെ ആ വിഷയത്തില് നമുക്ക് കാണാൻ
സാധിക്കും.
അതാണ് ഫൈലുൽ ഖൈർ. നന്മ പ്രവർത്തിക്കുന്നതിൽ ക്ഷമ വേണം. നന്മയിൽ ഏറ്റവും നല്ല നന്മ ഏതാ? ഈമാൻ ഉൾക്കൊള്ളലാണ്, വിശ്വാസം ഉൾക്കൊള്ളലാണ്, തൗഹീദ് ഉൾക്കൊള്ളലാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്, ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത്. അമ്പിയ മുർസലീങ്ങളിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടത് ഈമാന്റെ വിഷയത്തിലാണ്, തൗഹീദിന്റെ വിഷയത്തിലാണ്. അവരേറ്റവും ക്ഷമിച്ചതും തൗഹീദിന്റെ വിഷയത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞതും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതും ആ വിഷയത്തിലാണ്. നമുക്ക് അള്ളാഹ് ഒരു ക്ലാസ് എടുക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, പിന്നെ ഈ വാവ് തന്നെയാണ് ഇവിടെയും വന്നത്, ആ വാവ് തന്നെ ഇവിടെയും വന്നത്. അതെ, അത്തഫിന്റെ വാവാണ്. അതെ, അപ്പൊ ഇത് ഇതിനെയും ഇതിനെയും ഇതിലേക്ക് ചേർത്ത് എന്തിനാ? മാഫി മുഷ്കിൽ ഇല്ലല്ലദീൻ ആമനു വഅമിലു സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴികെ. സൽപ്രവർത്തിയിൽപ്പെട്ട തന്നെയാണ് എന്ത് ഇതും ഇതും. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്തിനാണ്? പ്രത്യേകം എടുത്ത് പറഞ്ഞത് അതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്. ഒരു മുസ്ലിം സ്വന്തം കാര്യം നോക്കിയാൽ പോരാ, പിന്നെയോ അവൻ സ്വന്തത്ത് നന്നാക്കണം, മറ്റുള്ളവരെയും നന്നാക്കണം. സ്വന്തത്ത് നന്നാക്കാൻ ഇല്ലല്ലദീന ആമിനു വഅമിലു സ്വാലിഹാത്ത് തഫ്സീറുകൾ അങ്ങനെ കാണാം. പക്ഷേ മറ്റുള്ളവരെ നന്നാക്കാൻ കൂടിയാണ് എന്ത്? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബി സബർ. അത് അത് പോരാ, അതിൽ കുഴപ്പമൊന്നുമില്ല. ദാത്തിൽ അള്ളാഹു ഏകനാണ്, അള്ളാഹിന്റെ ദാത്ത് പോലെ വേറൊരു ദാത്തില്ല. സിഫാത്തിൽ അള്ളാഹു ഏകനാണ്, അള്ളാഹിന്റെ സിഫാത്ത് പോലെ വേറൊരാളുടെ സിഫാത്തും ഇല്ല. അഫ്ആലുകളിൽ അള്ളാഹു ഏകനാണ്, അതിലും പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അഫ്ആലുകളിലും അള്ളാഹു ഏകനാണ്, മനസ്സിലായോ? പക്ഷേ മദ്രസകളിൽ പഠിപ്പിക്കുമ്പോൾ അള്ളാഹിന്റെ അഫ്ആലുകൾ പഠിപ്പിക്കുമ്പോൾ ഈ അള്ളാഹിന്റെ അഫ്ആലുകൾ ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അഫ്ആലുകൾ അവർ പിന്നെ പലപ്പോഴും പഠിപ്പിക്കുന്നത് ഖൽഖ് സൃഷ്ടിപ്പ്, അള്ളാഹു ജീവിപ്പിക്കുന്നത്, അള്ളാഹു മരിപ്പിക്കുന്നത് തുടങ്ങിയ അഫ്ആലുകളാണ്. ശരിയാണ്, അത് അള്ളാഹിന്റെ അഫ്ആലുകൾ, അതിൽ അള്ളാഹു ഏകനാണ്. പക്ഷെ അള്ളാഹ്ക്ക് മറ്റു ചില അഫ്ആലുകളുണ്ട്. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തവാഅ അലൽ അർശ്, അർശിന്മേൽ ഉപവിഷ്ടനായി, യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഇറങ്ങി വരും, തുടങ്ങിയ അഫ്ആലുകൾ അള്ളാഹിന്റെ ഫീലുകളാണ്, അതവർ പറയില്ല. അപ്പൊ അഫ്ആലുകളിൽ അള്ളാഹു ഏകനാണ്, ശരിയാണ്. പക്ഷെ അഫ്ആലുകൾ അള്ളാഹുവിന്റേത്, പിന്നെ കേവലം സൃഷ്ടിക്കുക, അതേപോലെ തന്നെ സൃഷ്ടിയെ നിയന്ത്രിക്കുക, പരിപാലിക്കുക തുടങ്ങിയത് മാത്രമല്ല, പിന്നെ അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ പെട്ടതാണ് അള്ളാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോഴും സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും, ആകാശത്തിലേക്ക് ഇറങ്ങും തുടങ്ങിയതായ അള്ളാഹിന്റെ പ്രവൃത്തികൾ. പക്ഷേ അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ചില ഹദീസുകൾ കാണാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ചിരിക്കും, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതപ്പെടും തുടങ്ങി അള്ളാഹിന്റെ പ്രവൃത്തികളില്ലേ. അപ്പൊ അത്തരം പ്രവൃത്തികളിലും അള്ളാഹു ഏകനാണ്. അതും പിന്നെ അതോടെ അവിടെ വിഷയം വേറെന്നുള്ളത്, ദാത്തിലും സിഫത്തിലും അഫ്ആലിലും അള്ളാഹു ഏകൻ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് മാത്രമല്ല വിശ്വസിക്കേണ്ടത്, പിന്നെ അള്ളാഹിനോടുള്ള പ്രവൃത്തികളുണ്ട്. അള്ളാഹിന്റെ പ്രവൃത്തികളുണ്ട്, അള്ളാഹിനോടുള്ള പ്രവൃത്തിയുണ്ട്. അള്ളാഹിനോടുള്ള പ്രവൃത്തി ആരുടെ പ്രവൃത്തിയാ? അത് നമ്മളുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികൾ എന്താണ്? അത് ഇബാദത്തുകളാണ്, ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളിലും ആരാകാൻ? അള്ളാഹുവിനെ ഏകനാക്കണം, അള്ളാഹുവിനെ ഏകനാക്കണം, അപ്പോഴാണ് വിശ്വാസം പൂർത്തിയാകുക. പിന്നെ സിഫാത്ത്, അള്ളാഹിന്റെ സിഫാത്ത് നിങ്ങൾ ഫോണ്ടൽക്ക് പോകട്ടെ. സിഫാത്തിൽ അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ മദ്രസ പുസ്തകങ്ങളിൽ അള്ളാഹു സിഫാത്തിൽ ഏകനാണെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് പിന്നെ ഏഴ് സിഫത്തുകൾ സ്ഥിരീകരിക്കും: കേൾവി, കാഴ്ച, ഹയാത്ത്, കുദറത്ത്, ഇൽമ് തുടങ്ങി ഏഴ് സിഫത്തുകൾ. പിന്നെ സമ്, ബസറ്, ഹയാത്ത്, പിന്നെ കുദറത്ത്, ഇൽമ്, പിന്നെ ഇങ്ങനെ ഏഴ് സിഫത്തുകൾ സ്ഥിരീകരിക്കും അള്ളാന്റെ ഏഴ് സിഫത്തുകൾ. ശരിയാണ്, അള്ളാക്ക് ആ ഏഴ് സിഫത്തുകളുണ്ട്. പക്ഷേ ആ ഏഴ് സിഫത്തുകൾക്കപ്പുറം വേറെ സിഫത്തുകൾ അള്ളാക്കുണ്ട്. അള്ളാക്ക് വേറെ സിഫത്തുകളുണ്ട്. ആ സിഫത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മുഖം. ദാത്തിയായിട്ട് അള്ളാഹ് പറഞ്ഞു വജ്ഹു റബ്ബിക്, റബ്ബിന്റെ മുഖം. അതേപോലെ അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ പാദം, ഇങ്ങനെ വേറെ സിഫത്തുകളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ദാത്തിയായിട്ടുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫത്തുകൾ അള്ളാഹിന്റെ പ്രവൃത്തിയായിട്ടും കുറെ സിഫത്തുകളുണ്ട്. എല്ലാ സിഫത്തുകളും എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വിശ്വസിക്കണം. മദ്രസ പാഠപുസ്തകങ്ങളിൽ ഇപ്പൊ സമസ്തക്കാരുടെ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില് കുറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ചില പരിമിതികളും പിന്നെ പിന്നെ കുറവുകളുമുണ്ട്, കുറവുകളുണ്ട്. അഷ്അരി ചിന്തക്കനുസരിച്ചാണ് ആ മദ്രസ പാഠപുസ്തകങ്ങളെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് മഹാ അപകടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.